ഓം ശാന്തി. 9/11/2024 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുന്നു. നിങ്ങൾ കുട്ടികളെ ഭക്ത ആത്മാക്കളിൽ നിന്നും ജ്ഞാനി യോഗി ആത്മാക്കളാക്കി മാറ്റാൻ, പതിതത്തിൽ നിന്നും പാവനമാക്കി മാറ്റാൻ. ചോദ്യം: ജ്ഞാനവാനായിരിക്കുന്ന കുട്ടികൾ ഏത് ചിന്തനത്തിൽ സദാ ഇരിക്കും? ഉത്തരം: ഞാൻ അവിനാശിയായ ആത്മാവാണ്, ഈ ശരീരം വിനാശിയാണ്. ഞാൻ 84 ശരീരങ്ങൾ ധാരണ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് അന്തിമ ജന്മമാണ്. ആത്മാവ് ഒരിക്കലും ചെറുതോ വലുതോ ആകുന്നില്ല. ശരീരമാണ് ചെറുതും വലുതുമാകുന്നത്. ഈ കണ്ണുകൾ ശരീരത്തിലുള്ളതാണ്, എന്നാൽ ഇതിലൂടെ കാണുന്നത് ഞാൻ ആത്മാവാണ്. ബാബ ആത്മാക്കൾക്കാണ് ജ്ഞാനത്തിന്റെ മൂന്നാമത്തെ നേത്രം നൽകുന്നത്. ബാബയും ഏതുവരെ ശരീരത്തിന്റെ ആധാരം എടുക്കുന്നില്ലയോ അതുവരയ്ക്കും പഠിപ്പിക്കാൻ സാധിക്കില്ല. ഇങ്ങനെയുള്ള ചിന്തനങ്ങൾ ജ്ഞാനവാനായിരിക്കുന്ന കുട്ടികൾ സദാ ചെയ്തുകൊണ്ടിരിക്കും. ഓം ശാന്തി. ഇതാരാണ് പറയുന്നത്? ആത്മാവ് അവിനാശിയായ ആത്മാവ് ശരീരത്തിലൂടെ പറയുന്നു. ശരീരവും ആത്മാവും തമ്മിൽ എത്ര വ്യത്യാസമാണുള്ളത്! ശരീരം 5 തത്വങ്ങൾ കൊണ്ട് ഇത്രയും വലിയ രൂപമായിരിക്കുന്നു. ശരീരം ചെറുതാകട്ടെ, എങ്കിലും ആത്മാവിനേക്കാളും വലുതാണ്. ആദ്യം ചെറിയൊരു മാംസഭാഗം മാത്രമായിരിക്കും. എപ്പോഴാണോ അല്പം വലുതാകുന്നത്, അപ്പോഴാണ് ആത്മാവ് പ്രവേശിക്കുന്നത്. വലുതായി വലുതായി പിന്നീട് ഇത്രയും വലുതാകുന്നു. ആത്മാവ് ചൈതന്യമല്ലേ? ഏതുവരെ ആത്മാവ് പ്രവേശിക്കുന്നില്ലയോ അതുവരയ്ക്കും ഈ ശരീരം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. എത്ര വ്യത്യാസമാണ്! പറയുന്നതും ചലിക്കുന്നതും ആത്മാവ് തന്നെയാണ്. ആത്മാവിത്രയും ചെറിയൊരു ബിന്ദുവാണ്. ആത്മാവ് ഒരിക്കലും ചെറുതോ വലുതോ ആകുന്നില്ല, വിനാശവും സംഭവിക്കുന്നില്ല. ഇപ്പോൾ പരമാത്മാവായ ബാബ മനസ്സിലാക്കി തരികയാണ്, ഞാൻ അവിനാശിയാണ്, ഈ ശരീരം വിനാശിയാണ്, അതിൽ ഞാൻ പ്രവേശിച്ച് പാർട്ട് അഭിനയിക്കുന്നു. ഈ കാര്യം നിങ്ങളിപ്പോൾ ചിന്തനത്തിലേക്ക് കൊണ്ടുവരണം. മുമ്പ് ആത്മാവിനെയും അറിയുമായിരുന്നില്ല, പരമാത്മാവിനെയും അറിയുമായിരുന്നില്ല, കേവലം പറയുക മാത്രം ചെയ്തിരുന്നു. അല്ലയോ പരംപിതാ പരമാത്മ, ആത്മാവെന്ന് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ ചിലർ പറയും, നിങ്ങൾ തന്നെയാണ് പരമാത്മാവ്. ഇതാരാണ് പറഞ്ഞുതന്നത്? ഭക്തിമാർഗത്തിലെ ഗുരുക്കന്മാരും ശാസ്ത്രങ്ങളും. സത്യയുഗത്തിൽ ആരും പറയുന്നില്ല. ഇപ്പോൾ ബാബ മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ എന്റെ കുട്ടികളാണ്. ശരീരം നശിക്കുന്നതും മണ്ണുകൊണ്ടുണ്ടാക്കിയതാണ്. ആത്മാവ് അവിനാശിയാണ്. എപ്പോൾ ആത്മാവുണ്ടോ അപ്പോൾ സംസാരിക്കുന്നു, ചലിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ബാബ വന്ന് മനസ്സിലാക്കി തരികയാണ്. നിരാകാരനായ ശിവബാബ ഈ സംഗമയുഗത്തിൽ ഈ ശരീരത്തിലൂടെ വന്ന് കേൾപ്പിക്കുകയാണ്. ഈ കണ്ണുകൾ ശരീരത്തിനല്ലേ ഉള്ളത്? ഇപ്പോൾ ബാബ ജ്ഞാനദൃഷ്ടി തന്നിരിക്കുകയാണ്. ആത്മാവിൽ ജ്ഞാനമില്ല എങ്കിൽ അജ്ഞാനത്തിന്റെ ദൃഷ്ടിയാണുള്ളത്. ബാബ വരുമ്പോൾ ആത്മാവിനെ ജ്ഞാനത്തിന്റെ ദൃഷ്ടി ലഭിക്കുന്നു. ആത്മാവാണ് എല്ലാം ചെയ്യുന്നത്. ആത്മാവ് കർമ്മം ചെയ്യുന്നു ശരീരത്തിലൂടെ. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, ബാബ ഈ ശരീരത്തെ സ്വീകരിച്ചിരിക്കുകയാണ്, തന്റെ രഹസ്യം പറഞ്ഞു തരികയാണ്. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ രഹസ്യവും പറഞ്ഞു തരികയാണ്. മുഴുവൻ നാടകത്തിന്റെയും ജ്ഞാനം പറഞ്ഞു തരികയാണ്. മുമ്പ് നിങ്ങൾക്കൊന്നും അറിയുമായിരുന്നില്ല. തീർച്ചയായും ഇത് നാടകമാണ്. മനുഷ്യ സൃഷ്ടിയാകുന്ന ചക്രം കറങ്ങുന്നു. പക്ഷേ എങ്ങനെ കറങ്ങുന്നു? ഇതാരും അറിയുന്നില്ല. രചയിതാവിന്റെയും രചനയുടെയും ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചു. ബാക്കി എല്ലാവരും ഭക്തരാണ്. ബാബ വന്ന് നിങ്ങളെ ജ്ഞാനീത്തു ആത്മാക്കളാക്കി മാറ്റുന്നു. മുമ്പ് നിങ്ങൾ ഭക്താത്മാക്കളായിരുന്നു. നിങ്ങൾ ആത്മാവ് ഭക്തി ചെയ്തിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആത്മജ്ഞാനം കേൾക്കുന്നു. ഭക്തിയെ പറയുന്നത് ഇരുട്ടെന്നാണ്. ഇങ്ങനെ പറയില്ല, ഭക്തിയിലൂടെ ഭഗവാനെ ലഭിക്കുന്നു. ബാബ മനസ്സിലാക്കി തരികയാണ്, ഭക്തിക്കും പാർട്ടുണ്ട്, ജ്ഞാനത്തിനും പാർട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നമ്മൾ ഭക്തി ചെയ്തിരുന്നു, അപ്പോൾ ഒരു സുഖവും ഉണ്ടായിരുന്നില്ല. ഭക്തി ചെയ്ത് വാതിലുകൾ തോറും അലയുകയായിരുന്നു, ബാബയെ തിരയുകയായിരുന്നു. ഇപ്പോൾ മനസ്സിലാക്കി, യജ്ഞം, തപസ്, ദാനം, പുണ്യം മുതലായവയെല്ലാം ചെയ്തിരുന്നു. അന്വേഷിച്ച് വാതിലുകൾ തോറും അലഞ്ഞ് കഷ്ടപ്പെട്ടു. തമോ പ്രധാനമായി മാറി, കാരണം താഴേക്ക് വീഴണമല്ലോ. അസത്യമായ കർമ്മം ചെയ്ത് മോശപ്പെട്ടവരായി മാറണം. പതിതരുമായി മാറി, പാവനമായി മാറുന്നതിനു വേണ്ടി ഭക്തി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഭഗവാനിൽ നിന്നും പാവനമായി മാറാതെ നമുക്ക് പാവനമായ ലോകത്തേക്ക് പോകാൻ സാധിക്കില്ല. പാവനമായി മാറാതെ ഭഗവാനെ ലഭിക്കില്ല എന്നല്ല, ഭഗവാനോടാണ് പറയുന്നത്, വന്ന് പാവനമാക്കി മാറ്റൂ. പതിതമാണ് പാവനമാകുന്നതിനു വേണ്ടി ഭഗവാനുമായി മിലനം ചെയ്യുന്നത്. പാവനമായി മാറിയാൽ ഭഗവാനെ ലഭിക്കുന്നില്ല. സത്യുഗത്തിൽ ഈ ലക്ഷ്മി നാരായണനെ ഭഗവാനെ ലഭിക്കുന്നില്ലല്ലോ. ഭഗവാൻ വന്ന് നിങ്ങൾ പതിതരെയാണ് പാവനമാക്കി മാറ്റുന്നത്. നിങ്ങൾ പിന്നീട് ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നു. പാവനമായി മാറിയാൽ ഈ തമോപ്രധാനമായ പതിതമായ സൃഷ്ടിയിലിരിക്കാൻ സാധിക്കില്ല. ബാബ നിങ്ങളെ പാവനമാക്കി മാറ്റി അപ്രത്യക്ഷമാകുന്നു. ബാബയുടെ പാർട്ട് തന്നെ ഡ്രാമയിൽ അത്ഭുതമാണ്. എങ്ങനെയാണോ ആത്മാവിനെ കാണാൻ സാധിക്കാത്തത്, സാക്ഷാത്കാരം ലഭിച്ചാലും മനസ്സിലാക്കാൻ സാധിക്കില്ല. മനസ്സിലാക്കാൻ സാധിക്കും, ഇത് ഈ വ്യക്തിയാണ്, ഇത് വേറെ വ്യക്തിയാണ്. ഓർമ്മിക്കുന്നു, ആഗ്രഹിക്കാറുണ്ട്, ഇവരെ ചൈതന്യത്തിൽ സാക്ഷാത്കാരം കിട്ടിയാൽ നല്ലതായിരുന്നു, എന്നാൽ പ്രയോജനമില്ല. ശരി, ചൈതന്യത്തിൽ കണ്ടിട്ട് പിന്നെന്താണ് സാക്ഷാത്കാരം ലഭിച്ചു? അപ്രത്യക്ഷമായി അല്പകാലത്തെ ക്ഷണഭംഗുരമായ സുഖത്തിന്റെ ആശ പൂർത്തീകരിക്കപ്പെട്ടു. അതിനെയാണ് പറയുന്നത് അല്പകാലത്തെ ക്ഷണഭംഗുരമായ സുഖം. സാക്ഷാത്കാരത്തിന്റെ ആഗ്രഹമുണ്ടായിരുന്നു, അത് ലഭിച്ചു. എന്നാൽ ഇവിടത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് പതിതത്തിൽ നിന്നും പാവനമായി മാറുക എന്നത്. പാവനമായി മാറുകയാണെങ്കിൽ ദേവതയായി മാറും, അതായത് സ്വർഗത്തിലേക്ക് പോകും. ശാസ്ത്രങ്ങളിൽ കൽപ്പത്തിന്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷമാണ് കാണിക്കുന്നത്. കലിയുഗത്തിൽ ഇനിയും 40,000 വർഷം ബാക്കിയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ബാബ മനസ്സിലാക്കി തരികയാണ്, മുഴുവൻ കൽപ്പവും 5,000 വർഷത്തിന്റേതാണ്. മനുഷ്യൻ ഇരുട്ടിലല്ലേ? ഇങ്ങനെയാണ് പറയുന്നത് കൂരിരുട്ട്. ജ്ഞാനം ആരിലുമില്ല, എല്ലാവരും ഭക്തരാണ്. രാവണൻ എപ്പോഴാണോ വരുന്നത്, അപ്പോൾ ഭക്തിയും ഒപ്പമുണ്ട്. എന്നാൽ ബാബ വരുന്നുവോ, അപ്പോൾ ജ്ഞാനവും കൂടിയുണ്ട്. ബാബയിൽ നിന്നും ഒരു പ്രാവശ്യം ജ്ഞാനത്തിന്റെ സമ്പത്ത് ലഭിക്കുന്നു, ഇടയ്ക്കിടെ ലഭിക്കുന്നില്ല. സത്യുഗത്തിൽ നിങ്ങൾ ആർക്കും ജ്ഞാനം കൊടുക്കുന്നില്ല, കാരണം ആവശ്യമില്ല. ആരാണോ അജ്ഞാനത്തിലുള്ളത് അവർക്കാണ് ജ്ഞാനം ലഭിക്കുന്നത്. ബാബയെ ആരും അറിയുന്നില്ല. ഭക്തിയിൽ ബാബയെ നിന്ദിക്കുകയല്ലാതെ വേറൊന്നും പറയുന്നതേയില്ല. ഇതും നിങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കി. നിങ്ങൾ പറയുന്നു ഈശ്വരൻ സർവവ്യാപി അല്ല, ബാബ നമ്മൾ ആത്മാക്കൾക്ക് പിതാവാണ്. അവർ പറയുന്നു അങ്ങനെയല്ല, പരമാത്മാവ് തൂണിലും തുരുമ്പിലുമുണ്ട്. നിങ്ങൾ കുട്ടികൾ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. ഭക്തി പൂർണമായും വേറെയാണ്, അതിൽ അല്പം പോലും ജ്ഞാനമില്ല. സമയം തന്നെ പൂർണമായും പരിവർത്തനപ്പെടുന്നു. ഭഗവാന്റെ പേരും മാറുന്നു, മനുഷ്യന്റെ പേരും മാറുന്നു. ആദ്യം പറയുന്നത് ദേവത, പിന്നീട് ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. ദേവതകൾ ദൈവീക ഗുണങ്ങളുള്ള മനുഷ്യരാണ്. ഇതാണ് ആസുരീ ഗുണങ്ങളുള്ള മനുഷ്യൻ, തീർത്തും മോശമായിരിക്കുന്നു. ഗുരുനാനാക്കും പറഞ്ഞിരിക്കുന്നു മഹാനുണയന്മാർ. മനുഷ്യർ ആരെങ്കിലും ഇങ്ങനെ പറയുകയാണെങ്കിൽ പറയും, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ മോശം പറയുന്നത്? എന്നാൽ ബാബ പറയുന്നു, ഇതെല്ലാം ആസുരിയ സമ്പ്രദായമാണ്. നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കി തരികയാണ്, കലിയുഗം രാവണ സമ്പ്രദായത്തിലും സത്യുഗം ആസുരിയ സമ്പ്രദായത്തിലുമാണ്. ഗാന്ധിജി പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് രാമരാജ്യം വേണം. രാമരാജ്യത്തിൽ എല്ലാവരും നിർവികാരികളും രാവണ രാജ്യത്തിൽ എല്ലാവരും വികാരികളുമാണ്. ഈ പഴയ ലോകത്തിന്റെ പേരു തന്നെ വേശ്യാലയമെന്നാണ്, നരകമല്ലേ? ഈ സമയം മനുഷ്യർ വിഷയസാഗരത്തിലാണ്. മനുഷ്യനും മൃഗങ്ങളും എല്ലാവരും ഒരുപോലെയാണ്. മനുഷ്യർക്ക് ഒരു മഹിമയുമില്ല. 5 വികാരങ്ങളുടെ മേൽ നിങ്ങൾ കുട്ടികൾ വിജയം നേടി. മനുഷ്യനിൽ നിന്നും ദേവതാ പദവി നേടണം. ബാക്കിയെല്ലാം അവസാനിക്കുന്നതാണ്. ദേവതകൾ സത്യുഗത്തിൽ വസിച്ചിരുന്നു. ഇപ്പോൾ ഈ കലിയുഗത്തിൽ അസുരന്മാരാണ് വസിക്കുന്നത്. അസുരന്മാരുടെ അടയാളമെന്താണ്? 5 വികാരം. ദേവതകളെ പറയുന്നത് സമ്പൂർണ്ണ നിർവികാരിയെന്നും അസുരന്മാരെ പറയുന്നത് സമ്പൂർണ്ണ വികാരിയുമെന്നുമാണ്. സത്യുഗത്തിൽ 16 കല സമ്പൂർണരാണ്. ഇവിടെ ഒരു കലയുമില്ല. എല്ലാവരുടെ കലയും നഷ്ടപ്പെട്ടു. ഇപ്പോൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു, ബാബ വരുന്നതും പഴയ ആസുരിയ ലോകത്തെ പരിവർത്തനം ചെയ്യാനാണ്. രാവണരാജ്യമാകുന്ന വേശ്യാലയത്തെ ശിവാലയമാക്കി മാറ്റാനാണ് ഇപ്പോൾ ഇവിടെയും ഇങ്ങനെയുള്ള പേരുകൾ വയ്ക്കുന്നത്. ത്രിമൂർത്തി ഭവനം, ത്രിമൂർത്തി പാത, മുമ്പ് ഇങ്ങനെയുള്ള നാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എന്താണ് സംഭവിക്കേണ്ടത്? ഈ മുഴുവൻ ലോകവും ആരുടേതാണ്? പരമാത്മാവിന്റേതല്ലേ? പരമാത്മാവിന്റെ ഈ ലോകം പകുതി കൽപ്പം പവിത്രവും പകുതി കൽപ്പം അപവിത്രവുമായിരുന്നു. രചയിതാവെന്ന് ബാബയെ അല്ലേ പറയുന്നത്? അപ്പോൾ ബാബയുടേതാണ് ഈ ലോകം. ബാബ മനസ്സിലാക്കി തരികയാണ്, ഞാനാണ് അധികാരി. ഞാൻ ബീജരൂപനും ചൈതന്യവും ജ്ഞാനത്തിന്റെ സാഗരവുമാണ്. എന്നിലെ മുഴുവൻ ജ്ഞാനവും വേറെ ആരിലുമില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ സൃഷ്ടിചക്രത്തിന്റെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം ബാബയിലാണുള്ളത്. ബാക്കി എല്ലാം അബദ്ധമാണ്. മുഖ്യമായ അബദ്ധം വളരെ മോശമാണ്. ഇതാണ് ബാബ പരാതിയായി പറയുന്നത്. നിങ്ങൾ എന്നെ തൂണിലും തുരുമ്പിലും പൂച്ചയിലും ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുകയായിരുന്നു. നിങ്ങൾക്ക് എന്തു ദുർദശയാണ് സംഭവിച്ചിരുന്നത്? പുതിയ ലോകത്തിലെ മനുഷ്യരും പഴയ ലോകത്തിലെ മനുഷ്യരും രാത്രിയും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പകുതി കൽപ്പം മുതൽ അപവിത്രരായ മനുഷ്യർ പവിത്രരായ ദേവതകളുടെ മുന്നിൽ തലകുനിക്കുകയായിരുന്നു. ഇത് കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ആദ്യമാദ്യം പൂജ ചെയ്തത് ശിവബാബയെയാണ്. ആ ശിവബാബയാണ് നിങ്ങളെ പൂജാരിയിൽ നിന്നും പൂജ്യരാക്കി മാറ്റുന്നത്. രാവണൻ നിങ്ങളെ പൂജ്യരിൽ നിന്നും പൂജാരികളാക്കി മാറ്റി. പിന്നീട് ബാബ ഡ്രാമയുടെ നിയമമനുസരിച്ച് നിങ്ങളെ പൂജ്യരാക്കി മാറ്റുകയാണ്. രാവണൻ തുടങ്ങിയ പേരുകളെല്ലാം നിലനിൽക്കുന്നുണ്ടല്ലോ. ദസറയെല്ലാം ആഘോഷിക്കുമ്പോൾ ധാരാളം മനുഷ്യരെ പുറത്തുനിന്നും വിളിക്കുന്നു. പക്ഷേ അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. ദേവതകളെ എത്ര നിന്ദിക്കുന്നു, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നടന്നിട്ടേയില്ല. ഏതുപോലെയാണോ ഈശ്വരൻ നാമരൂപത്തില്ലെന്ന് വേറെയാണ് എന്ന് പറയുന്നത്, അതായത് ഇല്ല എന്നർത്ഥം, അതേപോലെ എന്തെല്ലാം കളികൾ നടക്കുന്നുണ്ടോ അതൊന്നുമില്ല. ഇതെല്ലാം മനുഷ്യന്റെ ബുദ്ധിയാണ്. മനുഷ്യന്റെ മതത്തെ ആസുരിയ മതമെന്ന് പറയുന്നു. ഏതുപോലെ രാജാവും റാണിയും അതുപോലെ പ്രജകളും എല്ലാവരും അങ്ങനെയാണ് മാറുന്നത്. ഇതിനെയാണ് പറയുന്നത് ആസുരിയ ലോകം. എല്ലാവരും പരസ്പരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു. ബാബ മനസ്സിലാക്കി തരികയാണ് കുട്ടികളെ, എപ്പോൾ ഇരിക്കുന്നുവോ അപ്പോൾ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കും. നിങ്ങൾ അജ്ഞാനത്തിലിരുന്നപ്പോൾ പോലും പരമാത്മാവ് മുകളിലാണെന്ന് മനസ്സിലാക്കിയിരുന്നു. ഇപ്പോൾ ബാബ ഇവിടേക്ക് വന്നു കഴിഞ്ഞു എന്നറിയുന്നതിനാൽ മുകളിലാണെന്ന് മനസ്സിലാക്കുന്നില്ല. നിങ്ങൾ ബാബയെ ഈ ശരീരത്തിലേക്കാണ് വിളിച്ചത്. നിങ്ങൾ എപ്പോഴാണോ തന്റേതായ സെന്ററുകളിൽ ഇരിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കണം. ശിവബാബ മധുബനിൽ നിന്ന് ഈ ശരീരത്തിലാണ്. ഭക്തിമാർഗത്തിലും പരമാത്മാവ് മുകളിലുണ്ടെന്ന് കരുതിയിരുന്നു. അല്ലയോ ഭഗവാനെ, ഇപ്പോൾ നിങ്ങൾ ബാബയെ എവിടെയാണ് ഓർമ്മിക്കുന്നത്? എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്കറിയാം, ബ്രഹ്മാവിന്റെ ശരീരത്തിൽ ഇവിടെ ഓർമ്മിക്കുന്നു, മുകളിലല്ല. ബാബ ഇവിടെ വന്നുകഴിഞ്ഞു. ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ ബാബ പറയുന്നു, നിങ്ങളെ ഉയർന്നതാക്കി മാറ്റുന്നതിന് വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ്. നിങ്ങളെന്നെ ഇവിടെ ഓർമ്മിക്കണം. ഭക്തർ മുകളിലാണ് ഓർമ്മിക്കുന്നത്. നിങ്ങൾ വിദേശത്താണെങ്കിൽ പോലും പറയും, ബ്രഹ്മാവിന്റെ ശരീരത്തിലാണ് ശിവബാബ. തീർച്ചയായും ശരീരം വേണമല്ലോ. നിങ്ങൾ എവിടെയിരിക്കുമ്പോഴും ഇവിടെ ശിവബാബയെ ഓർമ്മിക്കണം. ബ്രഹ്മാവിന്റെ ശരീരത്തിൽ തന്നെ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ചില ബുദ്ധിഹീനരായവർ ബ്രഹ്മാവിനെ അംഗീകരിക്കുന്നില്ല. ബ്രഹ്മാവിനെ ഓർമ്മിക്കരുത് എന്ന് ശിവബാബ പറഞ്ഞിട്ടില്ല. ബ്രഹ്മബാബ കൂടാതെ എങ്ങനെ ബാബയെ ഓർമ്മിക്കാൻ കഴിയും? ബാബ പറയുന്നു, ഞാൻ ഈ ശരീരത്തിലാണ് ഇരിക്കുന്നത്. നിങ്ങൾ ബ്രഹ്മാവിന്റെ ശരീരത്തിലൂടെ എന്നെ ഓർമ്മിക്കണം. അതുകൊണ്ട് നിങ്ങൾ ബാബയെയും ദാദയെയും രണ്ടുപേരെയും ഓർമ്മിക്കുന്നത് ബുദ്ധിയിൽ ഈ ജ്ഞാനമുണ്ട്. ഇദ്ദേഹത്തിന് തന്റേതായ ആത്മാവുണ്ട്. ശിവബാബയ്ക്ക് തന്റേതായ ശരീരമില്ല. ബാബ പറയുകയാണ്, ഞാൻ ഈ പ്രകൃതിയെ ആധാരമാക്കി എടുക്കുന്നു. ബാബ മുഴുവൻ ബ്രഹ്മാണ്ടത്തിന്റെയും സൃഷ്ടിയുടെയും ആദി മധ്യ അന്ത്യത്തിന്റെയും രഹസ്യം മനസ്സിലാക്കി തരികയാണ്. ആരും ബ്രഹ്മാണ്ടത്തെക്കുറിച്ച് അറിയുന്നില്ല. ബ്രഹ്മത്തിലാണ് ഞാനും നിങ്ങളും വസിക്കുന്നത്. പരമമായ ബാബയും പരമമായ ആത്മാക്കളും ശാന്തിധാമമാകുന്ന ബ്രഹ്മലോകത്തിലുള്ളവരാണ്. ശാന്തിധാമം എന്ന പേരേ വളരെ മധുരമാണ്. ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. നമ്മൾ വാസ്തവത്തിൽ ബ്രഹ്മതത്വത്തിൽ വസിച്ചിരുന്നവരാണ്. ഈ ലോകത്തെയാണ് നിർവാണധാമമെന്നും വാനപ്രസ്ഥമെന്നൊക്കെ പറയുന്നത്. ഈ കാര്യം ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. എപ്പോഴാണോ ഭക്തി നടക്കുന്നത്, അപ്പോൾ ജ്ഞാനമെന്ന അക്ഷരം തന്നെയില്ല. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. അപ്പോഴാണ് പരിവർത്തനമുണ്ടാകുന്നത്. പഴയ ലോകത്തിൽ അസുരന്മാർ വസിക്കുന്നു, പുതിയ ലോകത്തിൽ ദേവതകൾ വസിക്കുന്നു. അസുരന്മാരെ ദേവതകളാക്കി പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ബാബയ്ക്ക് വരേണ്ടി വരുന്നു. സത്യുഗത്തിൽ നിങ്ങൾക്കൊന്നും അറിയില്ല, കലിയുഗത്തിലിരിക്കുമ്പോഴും ഒന്നും അറിയില്ല, പുതിയ ലോകത്തിലിരിക്കുമ്പോൾ ഈ പഴയ ലോകത്തെക്കുറിച്ച് അറിയില്ല, പഴയ ലോകത്തിലിരിക്കുമ്പോൾ പുതിയതിനെയും അറിയില്ല. അവർ ലക്ഷം വർഷങ്ങളാണെന്ന് പറയും. നിങ്ങൾ കുട്ടികൾക്കറിയാം, ബാബ ഈ സംഗമയുഗത്തിൽ കൽപ്പകൽപ്പം വരുന്നു. വന്ന് ഈ വ്യത്യസ്തമായ വൃക്ഷത്തിന്റെ രഹസ്യം മനസ്സിലാക്കി തരികയാണ്. ഈ ചക്രം എങ്ങനെ കറങ്ങുന്നു എന്നതും നിങ്ങൾ കുട്ടികൾക്കാണ് മനസ്സിലാക്കി തരുന്നത്. നിങ്ങളുടെ ജോലിയാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നത്. ഓരോരുത്തർക്കും മനസ്സിലാക്കി കൊടുക്കാൻ വളരെ സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ഒരുമിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നു. ധാരാളം പേർ മനസ്സിലാക്കുന്നുണ്ട്. ഈ മധുരമധുരമായ കാര്യങ്ങൾ വളരെയധികം പേർക്ക് മനസ്സിലാക്കി കൊടുക്കണം. നിങ്ങൾ ചിത്ര പ്രദർശനിയിലെല്ലാം മനസ്സിലാക്കി കൊടുക്കുന്നില്ലേ? ഇനി ശിവജയന്തിയിലും നല്ല രീതിയിൽ എല്ലാവരെയും വിളിച്ച് മനസ്സിലാക്കി കൊടുക്കണം. ഈ കളിയുടെ കാലാവധി എത്രയാണ്? നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാം. ഇതും വിഷയമാണല്ലോ. നിങ്ങൾക്ക് ബാബ മനസ്സിലാക്കി തരികയില്ലേ? ഇതിലൂടെയാണ് നിങ്ങൾ ദേവതയായി മാറുന്നത്. എങ്ങനെയാണോ നിങ്ങൾ മനസ്സിലാക്കി ദേവതയായി മാറുന്നത്, അതേപോലെ മറ്റുള്ളവരെയും മാറ്റണം. ബാബ നമുക്ക് ഇത് മനസ്സിലാക്കി തരികയാണ്. നമ്മൾ ആരെയും നിന്ദിക്കുന്നില്ല. നമ്മൾ പറഞ്ഞുകൊടുക്കുന്നത് ജ്ഞാനം സദ്ഗതി മാർഗമാണ് എന്നാണ്. ഒരു സദ്ഗുരുവാണ് അക്കരെ എത്തിക്കുന്നത്. ഇങ്ങനെയുള്ള മുഖ്യമായ പോയിന്റുകൾ എടുത്ത് മനസ്സിലാക്കി കൊടുക്കും. ഈ മുഴുവൻ ജ്ഞാനവും ബാബയ്ക്കല്ലാതെ ആർക്കും നൽകാൻ സാധിക്കില്ല. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും സുപ്രഭാതം. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണ: പൂജാരിയിൽ നിന്നും പൂജ്യരായി മാറുന്നതിനു വേണ്ടി സമ്പൂർണ്ണ നിർവികാരിയായി മാറണം. ജ്ഞാനവാനായി മാറി തന്നെ പരിവർത്തനം ചെയ്യണം. അല്പകാലത്തെ സുഖത്തിന്റെ പുറകെ പോകരുത്. 2. ബാബയെയും ദാദയെയും ഓർമ്മിക്കണം. ബ്രഹ്മബാബയില്ലാതെ ശിവ ബാബയെ ഓർമ്മിക്കാൻ സാധിക്കില്ല. ഭക്തിയിൽ മുകളിൽ ഓർമ്മിച്ചു. ഇപ്പോൾ ബ്രഹ്മാവിന്റെ ശരീരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് രണ്ടുപേരും ഓർമ്മ വരണം. വരദാനം: ഓരോ കർമ്മത്തിലും വിജയികളാകും എന്ന ഉറച്ച നിശ്ചയവും ലഹരിയും ഉള്ള അധികാരി ആത്മാവായി ഭവിക്കട്ടെ. വിജയം നമ്മുടെ ജന്മസിദ്ധ അധികാരമാണ്. ഈ സ്മൃതിയിൽ സദാ പറന്നുയരും: എന്തു തന്നെ വന്നാലും ഞാൻ സദാ വിജയിയാണ് എന്ന കാര്യം ഓർമ്മ വയ്ക്കണം. എന്തു തന്നെ സംഭവിച്ചാലും ഈ നിശ്ചയം ഉറച്ചതായിരിക്കണം. ലഹരിയുടെ ആധാരം നിശ്ചയമാണ്. നിശ്ചയം കുറവാകുമ്പോൾ ലഹരിയും കുറയുന്നു. ഇതിനാലാണ് നിശ്ചയബുദ്ധി വിജയി എന്ന് പറയുന്നത്. ചിലപ്പോൾ മാത്രം നിശ്ചയമുള്ളവരായി മാറരുത്. അവിനാശിയായ അച്ഛന്റെ അവിനാശി പ്രാപ്തികളുടെ അധികാരിയായി മാറും. ഓരോ കർമ്മത്തിലും വിജയത്തിന്റെ നിശ്ചയവും ലഹരിയും ഉണ്ടാകട്ടെ. ശ്ലോകൻ: ബാബയുടെ കുടക്കീഴിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു വിഘ്നവും നിലനിൽക്കുകയില്ല. ഓം ശാന്തി.